Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം ചതുർത്ഥ സൂത്രം ചർച്ച ആരംഭിക്കുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തത് കർമ്മത്തിൻ്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലം, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്. മോക്ഷം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലമല്ല, ബ്രഹ്മവിദ്യയുടെ ഫലമാണ്. പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല, സുഖദുഃഖങ്ങൾ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത് ധർമ്മത്തിന്റെ കാര്യമാണെങ്കിൽ യോജിക്കത്തില്ല, വിദ്യയുടെ കാര്യമാണെങ്കിലേ യോജിക്കത്തുള്ളൂ. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്തു പറയുന്നത് ആ ശരീരത്വമേവ ധർമ്മകാര്യം ഇരിച്ച് തസ്യ സ്വാഭാവികത്വ. ധർമ്മകാര്യം പുണ്യത്തിന്റെ കാര്യമാണ്, അശരീരത്വം മോക്ഷം. മോക്ഷം പുണ്യത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞാലോ പുണ്യം കൊണ്ടാണ് മോക്ഷം കിട്ടുന്നത് എന്ന് പറഞ്ഞാലോ ശരിയല്ല. എന്തുകൊണ്ട്? തസ്യ സ്വാഭാവികത്വ തസ്യ മോക്ഷസ്യ. മോക്ഷം എന്താണ്? ശരീരത്വം. അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ അത് സ്വരൂപമാണ്. മോക്ഷം എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. മോക്ഷം എന്ന് സാധാരണ പറയുന്നത് അവിദ്യാനിവൃത്തി. അവിദ്യാനിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അധിഷ്ഠാന സ്വരൂപമാണ് എന്നാണ് അദ്വൈതി പറയുന്നത്. അവിദ്യ നിവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവല്ലാതെ മറ്റൊന്നും അവിടെ ശേഷിക്കുന്നില്ല. അജ്ഞാനം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ നാശം അതിന്റെ അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല. എന്നിട്ട് ശേഷിക്കുന്ന കേവലമായ ബ്രഹ്മസ്വരൂപം, ആ ബ്രഹ്മസ്വരൂപമാണ് ഇവിടെ സ്വാഭാവികം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. മോക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ്, അതിന്റെ സ്വരൂപം തന്നെയാണ്. അത് കൃതകമല്ല, പുണ്യം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉണ്ടാക്കുന്നതല്ല, നിർമ്മിക്കുന്നതല്ല, അത് കൃതകമല്ല. അതുകൊണ്ട് എന്താണ്? അത് പുണ്യകാര്യമല്ല. അതിന് പ്രമാണമായിട്ട് ശ്രുതി പറയുന്നു, അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം ഇവം ആത്മാനം മത്വാ ധീരോന ശോചതി. അശരീരം ശരീരേഷു, ശരീരങ്ങളിൽ ശരീരഭിന്നനായി ശരീരരഹിതനായിരിക്കുന്നതാണ് ആത്മാവ്. നാം ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ശരീരരഹിതനായിരിക്കുന്നു. സശരീരത്വം, ശരീരത്തോടുകൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അഭിമാനം വരിക എന്നതിനർത്ഥമാണ്. ശരീരത്തിൽ താനെന്ന ബോധം വരിക, അതാണ് ശരീരസ്ഥിതനായിരിക്കുക. ശരീരത്തിലിരിക്കുക, ആത്മാവ് ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ശരീരത്തിൽ താനെന്നുള്ള ബോധമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആത്മാവ് എങ്ങനെ അശരീരനായിരിക്കുന്നു, ശരീര സംബന്ധമില്ലാതിരിക്കുന്നു. അനവസ്ഥേഷു അവസ്ഥിതം, അനവസ്ഥകളിൽ അനിത്യങ്ങളിൽ, അവസ്ഥ ഉള്ളത് അനിത്യമായതാണ്. അവസ്ഥിതം നിത്യമായിരിക്കുന്നു. അനിത്യങ്ങളായിരിക്കുന്ന എന്താണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ ഇവയൊക്കെ എന്താണ്? അനവസ്ഥ എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. അങ്ങനെയുള്ള അനിത്യങ്ങളായവയിൽ അവസ്ഥിതം നിത്യമായിരിക്കുന്നു, അവസ്ഥ അതീതനായിരിക്കുന്നു. ഈ ശരീരത്തിലിരുന്നു കൊണ്ടാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ അവസ്ഥകൾ അറിയുന്നത്. അങ്ങനെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന അനിത്യങ്ങളായ അവസ്ഥകളിൽ നിത്യനായിരിക്കുന്നവൻ മഹാന്തം, മഹാനാണ്. ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നനാണെന്ന് തോന്നുന്നു. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ ശരീരത്തിന്റെ പരിമിതി തനിക്കുണ്ടെന്ന് തോന്നും. താൻ നടക്കുന്നു, ഇരിക്കുന്നു, ഉണ്ണുന്നു, കൊടുക്കുന്നു, ഈ പ്രവൃത്തികളെല്ലാം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശരീരവുമായി ബന്ധപ്പെട്ട് തന്നിൽ പരിമിതി കൽപ്പിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല, മഹാനാണ്, മഹാന്തം, പരിച്ഛേദരഹിതനാണ്. കാലം, ദേശം, വസ്തു, ഈ മൂന്ന് കൊണ്ടും ഒരു വസ്തുവിന് പരിച്ഛേദം ഉണ്ടാകും. കാലം കൊണ്ടുള്ള പരിച്ഛേദം, പരിമിതി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാലത്ത് ഉണ്ടായിരിക്കുക, വേറെ കാലത്ത് ഇല്ലാതിരിക്കുക, ആണ് കാലപരിച്ഛേദം എന്ന് പറയുന്നത്. ഈ ശരീരത്തെ തന്നെ എടുത്താൽ ഇത് ജനിക്കുന്നതിന് മുമ്പ് ഈ ശരീരം ഇല്ലായിരുന്നു, ശരീരത്തിന്റെ നാശത്തിന് ശേഷം ഇതില്ല. അപ്പൊ കാലം കൊണ്ട് പരിച്ഛിന്നമായി. അപ്പൊ കാലം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന ആത്മാവിനും താൻ പരിച്ഛിന്നനാണെന്ന് തോന്നുന്നു, തനിക്ക് പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് താൻ ജനിച്ചുവെന്നും താൻ മരിച്ചുവെന്നും അല്ലെങ്കിൽ മരിക്കുമെന്നും സങ്കല്പിക്കുന്നു. ആ കാല പരിച്ഛേദം കൊണ്ടാണ്, അതിന് കാലപരിച്ഛേദം എന്ന് പറയുന്നു. ആത്മാവിൽ കാലപരിച്ഛേദമില്ല. അതുകൊണ്ട് ഈ ശരീരമാണ് ജനിച്ചത്, ശരീരം ജനിക്കുന്നതിന് മുമ്പും ആത്മാവ് ഉണ്ടായിരുന്നു, ഈ ശരീരമാണ് മരിക്കുന്നത്, ശരീരം നശിക്കുന്നതിന് ശേഷവും ആത്മാവുണ്ട്. അപ്പോൾ കാലപരിച്ഛേദരഹിതമാണ്. അതുപോലെ ദേശം കൊണ്ട് പരിച്ഛേദം വരുന്നു. ഈ ശരീരത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ ഇതേ സമയം വേറൊരു സ്ഥലത്തിരിക്കാൻ പറ്റുന്നില്ല, ഒരു ദേശത്തിലിരിക്കെ വേറൊരു ദേശത്തിരിക്കാൻ പറ്റുന്നില്ല. അത് ദേശം കൊണ്ടുള്ള പരിച്ഛേദമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ദേശത്തിൽ തന്നെ പരിമിതപ്പെടുത്തി ചിന്തിക്കുന്നു. ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവൻ താൻ ഇപ്പോഴതാ ഇവിടെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. എന്ന് ചിന്തിക്കുമ്പോൾ മഹാനായിരിക്കുന്ന ഈ ആത്മാവ്, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ് ഒരു ദേശത്തിരിക്കുന്നു എന്ന് കൽപ്പിക്കുകയാണ്. അതെന്താണ്? ദേശം കൊണ്ടുവരുന്ന പരിച്ഛേദം. ഒരു ദേശത്ത് ഒരു സമയത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആത്മാവിന് അങ്ങനെ ദേശ പരിച്ഛേദമുള്ളതല്ല. എന്തുകൊണ്ട്? സർവ്വദേശങ്ങൾക്കും ആധാരമായിരിക്കുന്നതാണ് ആത്മാവ്, കാലത്തിനും ആധാരമായിരിക്കുന്നതാണ് ആത്മാവ്. അപ്പൊ ദേശം നിലനിൽക്കുന്ന ആത്മാവിനാണ്. ആത്മാവ് ഒരു ദേശത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ദേശ പരിച്ഛേദം, ദേശം കൊണ്ടുള്ള പരിമിതി ആത്മാവിനില്ല. വസ്തു പരിച്ഛേദം, വസ്തു കൊണ്ടുള്ള പരിച്ഛേദം. ഒരു വസ്തുവിന് ഒരു സമയം ഒന്നായിരിക്കുന്നതിനെ പറ്റുന്നുള്ളൂ, മറ്റൊന്നായിരിക്കാൻ പറ്റുന്നില്ല. അതാണ് വസ്തു പരിച്ഛേദം. ഈ ശരീരത്തിനിപ്പോ ഈ ശരീരമായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൂ, ഈ മേശയായിട്ടോ കസേരയായിട്ടോ വീടായിട്ടോ ഇരിക്കാൻ പറ്റുന്നില്ല. അത് വസ്തു പരിച്ഛേദമാണ്. ഈ ശരീരം ഇപ്പൊ ശരീരമായിട്ടേ ഇരിക്കും. ഈ സമയം ഇതിനെ മേശയാക്കി വയ്ക്കണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല, അല്ലെങ്കിൽ വീടാക്കി നിർത്തണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ശരീരത്തിന് ശരീരമായിട്ടിരിക്കാനേ പറ്റും. ഈ ശരീരമായി ഇത് സൃഷ്ടിക്കപ്പെട്ടു, ശരീരമായി ഇതിനെ നിർമ്മിച്ചു. ഇനി ഇതിന്റെ നാശം വരെ ഇതിന് ഈ ശരീരമായിട്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. അതാണ് വസ്തു പരിച്ഛേദം. ഒരു പദാർത്ഥത്തിന് അതായി തന്നെ ഇരിക്കാൻ കഴിയുന്നുള്ളൂ, അഗ്നിക്ക് അഗ്നിയായിരിക്കാനേ കഴിയുന്നുള്ളൂ, ജലത്തിൽ ജലമായിരിക്കാനേ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു വസ്തുവായി തന്നെ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്ന വസ്തുക്കളുടെ, അതിലെന്തെങ്കിലും പരിണാമങ്ങൾ സംഭവിച്ചാലും അതിനെല്ലാം പരിമിതികളുണ്ട്. വസ്തുക്കൾക്കെല്ലാം എന്നുണ്ട് പരിച്ഛേദമുണ്ട്, വസ്തു പരിച്ഛേദം എന്ന് പറയും. ആ വസ്തു പരിച്ഛേദം ഉള്ളതുകൊണ്ട് എന്ത് വിചാരിക്കുന്നു, താൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊന്നിൽ താനെന്നുള്ള ബോധം വരുന്നില്ല. അത് വസ്തു പരിച്ഛേദമുള്ള ഈ ശരീരത്തിൽ അഭിമാനം വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് താൻ എന്ന് ചിന്തിക്കുമ്പോൾ താൻ മാത്രം, കേവലമായ ഈ ശരീരം മാത്രം, മറ്റൊന്നിനെ താനെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് വസ്തു പരിച്ഛേദമുള്ള ഈ പദാർത്ഥത്തിൽ അഭിമാനം വന്നതുകൊണ്ടാണ്. ആ അനുഭവപ്പെടുന്ന ഈ വസ്തുവിന്റെ സ്വഭാവമാണ്, ആത്മാവിന്റെ സ്വഭാവമാണ്. ഇതിൽ അഭിമാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ വസ്തുവിന്റെ സ്വഭാവങ്ങളെല്ലാം ആത്മാവിന്റേതാണെന്ന് ധരിക്കുന്നു. കാലം കൊണ്ടുവരുന്ന ഈ പരിച്ഛേദം, തനിക്ക് ഞാൻ മുമ്പില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് കാലം കൊണ്ട് ഈ ശരീരത്തിന് വന്നു ചേർന്ന പരിച്ഛേദത്തെ, പരിമിതിയെ തന്റേതായി കണക്കാക്കുന്നു. എന്നിട്ട് താൻ ജനിച്ചു മരിച്ചു എന്ന് കരുതുന്നു. ദേശം കൊണ്ട് വന്ന് ഈ വസ്തുവിന് വന്ന പരിച്ഛേദിയെ, ആ പരിച്ഛേദത്തെ, പരിമിതിയെ തന്റേതായി ധരിച്ചിട്ട് താൻ ഇവിടെയുണ്ട്, മറ്റൊരിടത്തില്ല എന്നിങ്ങനെ സങ്കല്പിക്കുന്നു. സർവവ്യാപിയായിരിക്കുന്നു തന്നെ. അതുപോലെ തന്നെ വസ്തു പരിച്ഛേദം സംഭവിച്ചതുകൊണ്ട് താൻ ഇത് മാത്രമാണെന്ന് ധരിക്കുന്നു, മറ്റൊന്നുമല്ല. ഈ ശരീരം ഇത് മാത്രമാണെന്ന് ധരിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട്? ഇവിടെ വസ്തു പരിച്ഛേദം സംഭവിച്ചിരിക്കുന്നു. ഇത് മൂന്നും അല്ലാതിരിക്കുന്നതിനാണ് മഹാൻ, അനന്തം എന്ന് പറയുന്നത്. അപ്പോൾ അനന്തം എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യം എന്നാണ് അതിനെ നിർവചിക്കുന്നത്. അനന്തത്തെ, ദേശ കാല വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കുന്നു എന്നതിനെ അനന്തം എന്ന് പറയാൻ പറ്റും. ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു ഘടകത്തെ എടുത്താലും അത് അനന്തമല്ല, ആകാശം വരെ ഉള്ളത്. ആകാശവും ദേശകാല വസ്തു പരിച്ഛേദത്തിൽ പെടുന്നതാണ് പ്രപഞ്ചഘടകങ്ങളെല്ലാം. ആത്മാവ് അതുമാത്രമാണ് ദേശകാല വസ്തു പരിച്ഛേദ ശൂന്യം. എന്തുകൊണ്ടിതിങ്ങനെ പറയുന്നു? കാരണം നമ്മുടെ അനുഭവം മറിച്ചാണ്. ദേശകാല വസ്തു പരിച്ഛേദ ഉള്ളവനാണ് താനെന്ന് അനുഭവിക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ പരിച്ഛേദമുള്ള ഒരു ശരീരത്തിൽ അഭിമാനം വന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത രീതിയിൽ ആ ശരീരത്തോട് ഈ ചൈതന്യത്തിന് താതാത്മ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ മാറ്റാൻ വേണ്ടി പറയുന്നു മഹാന്തം. അത് മഹാനാണ്, അനന്തമാണ്, വിഭുവാണ്, സർവവ്യാപിയാണ് എന്നർത്ഥം. സർവത്തെയും വ്യാപിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നത് വായു, അതിനേക്കാൾ സൂക്ഷ്മമായി വ്യാപിച്ചിരിക്കുന്നു ആകാശം. ഇത് ആകാശത്തെയും വ്യാപിച്ചിരിക്കുന്നതാണ്, ആകാശത്തിനും ഉണ്മയെ കൊടുക്കുന്നതാണ്. ആകാശത്തിനും നമുക്ക് അസ്തിത്വബോധം ഉണ്ടാകുന്നു. ആകാശത്തിനും ആ അസ്തിത്വബോധത്തെ ഉണ്ടാക്കുന്നത് അതിനാധാരമായിരിക്കുന്ന വിഭുവാണ്. വിഭു സർവവ്യാപി എന്നർത്ഥം. അങ്ങനെയുള്ള ആത്മാനം തന്നെ, ആത്മാവിനെ, ആത്മാവ് എന്ന് പറഞ്ഞാൽ താൻ, നീ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എന്നുള്ള അർത്ഥത്തിൽ. താൻ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നീ എന്ന് വരും. ഇവിടെ താൻ എന്ന് പറയുന്ന അങ്ങനെയല്ല, ഞാൻ. ആത്മാനം മത്വാ, അങ്ങനെയുള്ള ആത്മാവിനെ മത്വാ, അറിഞ്ഞിട്ട്, അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട്. ധീരോ ന ശോചതി, ധീരൻ ന ശോചതി, ദുഃഖിക്കുന്നില്ല എന്നാണ്. ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? വിഭുവാണ്, മഹാനാണ് എന്നാണ്. അനന്തമാണ്, സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ആത്മാവിന് അറിഞ്ഞിട്ട്, അങ്ങനെയുള്ള ആത്മാവിനെ താനെന്നറിഞ്ഞിട്ട്, ആത്മാനം മത്വ താനാണെന്നറിഞ്ഞിട്ട്, ധീരഹ ധിയം രാതി ഇതി ധിയഹ വിവേകി എന്നർത്ഥം. ബുദ്ധിയെ വളർത്തുന്നവൻ എന്നാണ് ധീര ശബ്ദത്തിനർത്ഥം. സാധാരണ ധൈര്യമുള്ളവനെന്ന് പറയും, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്നാലും ഇവിടെ അധ്യാത്മശാസ്ത്രത്തിൽ ധീരൻ, ബുദ്ധിയെ വലുതാക്കുന്നവൻ, അറിവിനെ തെളിക്കുന്നവൻ, ധീരൻ വിവേകി. എന്ന ശോചതി ദുഃഖിക്കുന്നില്ല എന്നാണ്, അവൻ ദുഃഖിക്കുന്നില്ല എന്നാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ബ്രഹ്മത്തിന് അംശം അങ്ങനെ ഒന്നില്ല, എന്നാൽ ജീവാത്മാവ് ബ്രഹ്മത്തിന്റെ അംശമല്ല, സ്വരൂപം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം ലഭിച്ച ഒരു ജീവാത്മാവിന് എന്തുകൊണ്ട് ഈശ്വരനുള്ള സർവജ്ഞത്വം ഈശ്വരനാകുന്ന ജീവാത്മാവിന് ലഭിക്കുന്നില്ല? ജീവൻ ഈശ്വരനാകുന്നില്ല, ജീവനൊരിക്കലും ഈശ്വരനാകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ജീവന് സർവജ്ഞത്വം ലഭിക്കാത്തത്. അപ്പം നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്, ജീവൻ ജ്ഞാനം നേടി എന്ന് വിചാരിച്ചൊരിക്കലും ഈശ്വരനാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരന് ഉള്ള സർവജ്ഞത്വം ജീവന്. ഇത് അദ്വൈത മതം അനുസരിച്ചാണ്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവരുടെ മതം. അദ്വൈത ചിന്തയനുസരിച്ച് എന്താണ്, ജീവൻ ഒരിക്കലും ഈശ്വരനാകുന്നില്ല, സർവജ്ഞത്വം ഈശ്വരന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവൻ ഇപ്പോ ഈശ്വരനല്ല, ഇനി ഒരിക്കലും ഈശ്വരനാകത്തുമില്ല. അതാണ് അദ്വൈത സിദ്ധാന്തം. അതുകൊണ്ട് ഈശ്വരൻ, ജീവൻ ഒരിക്കലും ഈശ്വരൻ ഈശ്വരന്റേതായ ഒന്നും ഉണ്ടാകത്തില്ല, സർവജ്ഞത്വം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അണിമാതി ഐശ്വര്യങ്ങൾ ജീവന് പ്രാപിക്കാം. അണിമ മഹിമ ലഹിമ ഈശിത്വം വശിത്വം അഷ്ടസിദ്ധികൾ, അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈശ്വരനുള്ളതുപോലെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനിൽ നിന്നും അതീതമായിട്ടുള്ള സിദ്ധികളുണ്ടാകാം. അപ്പോൾ പരഹൃദയജ്ഞാനം ഭൂതഭാവി ജ്ഞാനം ഒക്കെ ഉണ്ടാകാം. അതും നിരുപാധികം, അതായത് ഈശ്വര തുല്യമായിട്ടുണ്ടാകത്തില്ല, ഏകദേശ ജ്ഞാനം ഉണ്ടാകാം. അപ്പം ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നതോ, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നല്ല അതിന്റെ അർത്ഥം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആരാണ്? ശുദ്ധമായ ഇച്ഛാ ജ്ഞാനക്രിയാശക്തികളോടുകൂടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇല്ലാതാക്കുന്ന ജഗത്കാരണനാണ് ബ്രഹ്മാദി അസിയത ശാസ്ത്രയോനിത്വ. ഈ സൂത്രങ്ങളെല്ലാം ചർച്ച ചെയ്ത ആളാണ് ഈശ്വരൻ ആകുക എന്ന് പറഞ്ഞാൽ. അവിടെ എന്താണ്, ഈ ബ്രഹ്മചൈതന്യം അങ്ങനെ വിശിഷ്ടമായ ഒരു ഉപാധിയെ സ്വീകരിച്ച് നിൽക്കുമ്പോഴാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ബ്രഹ്മചൈതന്യം വിശിഷ്ടമായ ഉപാധി ഏതാണത്? ഇച്ഛാജ്ഞാന ക്രിയാശക്തികളോടുകൂടിയും ഈ പ്രപഞ്ചത്തിന്റെ സർവ്വരഹസ്യങ്ങളും നമ്മൾ രഹസ്യമെന്ന് കരുതുന്നതെല്ലാം അറിയുന്നതിനുള്ള ജ്ഞാനശക്തി, എന്തും ഇവിടെ നിൽക്കുന്നതിനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ക്ഷമത, ക്രിയാശക്തി, ഇതെല്ലാം ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ മായ എന്ന് ഒറ്റവാക്കി പറയും. ശുദ്ധസാത്വികമായ ആ മായയോടുകൂടിയിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യം, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ പരബ്രഹ്മത്തിനെയും ഈശ്വരൻ എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ സന്ദർഭത്തിൽ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ആ മായാശക്തിയോടുകൂടിയിരിക്കുന്നവനാണ്. ഒരു ജീവൻ ജ്ഞാനം നേടി മുക്തനായി എന്ന് പറഞ്ഞാൽ ഈശ്വരനാകുന്നു എന്നല്ല, ഈ മായാശക്തിയോടുകൂടിയ ഉപാധി അയാളിൽ വന്നു ചേരുന്നു, പിന്നെ അയാൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യാൻ പോകുന്ന ആളെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും സംഭവിക്കുന്നു എന്നല്ല. ഈശ്വരൻ എന്ന് പറയുന്ന പദവിയിലേക്കുള്ള ഒരു കയറ്റമല്ല. ജീവൻ ഭാവത്തിൽ നിന്ന് ഈശ്വരൻ എന്ന് പറയുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി മാറുന്നത് അല്ല ഒരു ജീവന് സംഭവിക്കുന്നു. ജീവനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ അജ്ഞാനം നശിക്കുന്നു, അയാൾ കേവലമായ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, ജനന മരണ ഈ സംസാരത്തിൽ നിന്നും മോചിക്കുന്നു. ആ മായ ഉപാധി, ഈശ്വരൻ കൈവശം വച്ചിരിക്കുന്ന ആ മായ ഉപാധി ഉടനെ ജീവന്റെ കയ്യിലേക്ക് വരുന്നു, ജീവന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നു എന്ന് ഈ അദ്വൈത ശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. ബ്രഹ്മം ആയിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഉപാധികൾ ജീവന് കൈവശം വന്നു ചേരുന്നു എന്നല്ല, അതൊരിക്കലും വന്നു ചേരത്തില്ല, അത് ഈശ്വരന് മാത്രം. ജീവഭാവം നഷ്ടപ്പെടുന്നു, അജ്ഞാനം നശിക്കുന്നു, സംസാരത്തിൽ നിന്ന് മോചിതനായിത്തീരുന്നു, അതാണ് ജീവന് ഉണ്ടാകുന്ന ബ്രഹ്മഭാവം എന്ന് പറയുന്നത്. അല്ല, ഈശ്വരന് പറയുന്ന വിശേഷതകളൊന്നും ജീവന് വരുന്നില്ല. അതുകൊണ്ട് സർവജ്ഞത്വം സർവശക്തിത്വം ഇതൊന്നും ജീവന് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് അദ്വൈതത്തിൽ പറയാൻ കാരണം അതാണ്. ജന്മ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും, കാരണം അത് ഉപാധിയുടെ വ്യത്യാസം എന്ന് പറയാം. ശുദ്ധ സാത്വികമായ മായാശക്തി ആകുന്ന ഉപാധി ആ ബ്രഹ്മചൈതന്യത്തിനോട് ചേർന്നിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു. അതിനാണ് സഗുണേശ്വരൻ എന്ന് പറയുന്നത്. മറ്റേ നിർഗുണ ബ്രഹ്മം. അതുകൊണ്ട് ജീവൻ ഒരിക്കലും ആ ഈശ്വരന്റേതായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. സാധാരണ ജീവന്മാരിൽ നിന്നും ഉയർന്ന ഐശ്വര്യങ്ങൾ ഉണ്ടാകാം. അത് സിദ്ധപുരുഷന്മാരിലെല്ലാം കാണുന്നുണ്ട്. സാധാരണ മനുഷ്യരെക്കാളും ഉയർന്നതാണ് ഐശ്വര്യങ്ങൾ എന്നാണ് അദ്വൈത സിദ്ധാന്തം പറയുന്നത്. അപ്പോ അവതാര പുരുഷന്മാരോ, അവതാര പുരുഷന്മാർക്ക് സാധാരണ അവരെ വേറെ വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അവതാര പുരുഷന്മാരെ അജ്ഞന്മാരായ ജീവന്മാരുടെ കൂട്ടത്തിലോ തത്വജ്ഞാനികളുടെ കൂട്ടത്തിലോ പെടുത്തുന്നില്ല. ഈശ്വരൻ തന്നെ സ്വേച്ഛയാ ശരീരം സ്വീകരിച്ചു വരുന്നതാണ്. പ്രാരബ്ധാധീനമായി ജനിക്കുന്നതല്ല. സാധാരണ തത്വജ്ഞാനികൾ എന്നൊക്കെ പറയുമ്പോൾ അനേക ജന്മങ്ങളിലെ ആർജിച്ച പുണ്യം കൊണ്ട് മനുഷ്യജന്മം കിട്ടി നമ്മുടെ മോക്ഷത്തിന് വേണ്ടി യത്നിച്ച് മുക്തന്മാരായിത്തീരുന്നവരാണ്. അപ്പോൾ ഈശ്വര അവതാരം എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. അവരുടെ ഈ ശരീരം കിട്ടിയിരിക്കുന്നത് അവരുടെ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. ഈ ശരീരം നശിക്കുന്നത് ഒരു പ്രാരബ്ധത്തിനനുസരിച്ച് ഈ ശരീരം നിൽക്കുന്നു. ഈശ്വരൻ സ്വേച്ഛയാ ശരീരം എടുത്തു വരികയാണെങ്കിൽ ആ ശരീരം പ്രാരബ്ധത്തിന് അധീനമായിരിക്കത്തില്ല. സ്വന്തം ഇച്ഛയാലാണ് ആ ശരീരത്തെ സ്വീകരിച്ചത്. ആ ശരീരത്തിന്റെ ഉപാദാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ പഞ്ചമഹാഭൂതങ്ങളും ഇതുമല്ല. അത് മായ കൊണ്ട് സ്വേച്ഛയാ സൃഷ്ടിക്കുന്ന ശരീരമായിരിക്കും. ആ ശരീരം തന്നെ മറ്റ് ശരീരങ്ങളിൽ നിന്നും വിലക്ഷണമായി. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ശരീരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബന്ധനം തുടങ്ങിയ കാര്യങ്ങൾ സ്വേച്ഛയാൽ മാത്രമേ ആ ശരീരത്തിൽ സംഭവിക്കത്തുള്ളൂ. അതായത് അമ്മ കയറുകൊണ്ട് കെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കെട്ടാൻ പറ്റിയില്ല. പിന്നെ താൻ വഴങ്ങിക്കൊടുത്തപ്പോൾ ആ ശരീരത്തെ ബന്ധിച്ചു. അപ്പൊ ഭൗതികമായ ബന്ധനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പോലും അങ്ങനെ ഒരു സ്വേച്ഛയാ വരുന്ന ആ ശരീരത്തിൽ അതൊന്നും സംഭവിക്കത്തില്ല. അതാണ് അവതാര ശരീരങ്ങളെ കുറിച്ച് പറയുന്നത്. അവതാര പുരുഷന്മാരെ തത്വജ്ഞാനികളുടെ കൂട്ടത്തിലും പെടുത്താൻ ഒക്കത്തില്ല, അജ്ഞന്മാരുടെ കൂട്ടത്തിലും പെടുത്താൻ ഒക്കത്തില്ല. അത് ഒരു പ്രത്യേക വിഭാഗമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞത്വം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവതാരത്തിനൊരു ഉദ്ദേശം കാണും. ഒരു അവതാരം എന്ന് പറയുമ്പോൾ അതിനൊരു ഉദ്ദേശം ഉണ്ടായി, അല്ലെങ്കിൽ ഈശ്വരൻ അവിടെ ഇരുന്നാൽ മതിയെന്നു. അപ്പൊ ആ ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ട വിഭൂതികളെല്ലാം അവരുടെ കയ്യിൽ കാണും. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പണം കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു. ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ പണം പിൻവലിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകത്തില്ല. അപ്പൊ ആവശ്യത്തിനുള്ള വിഭൂതികൾ, അവതാര ഉദ്ദേശ്യം നിർവഹിക്കുന്നതിന് വേണ്ട ഐശ്വര്യങ്ങൾ, വിഭൂതികളെല്ലാം അവരുടെ കാണും. എന്നാലും സർവജ്ഞത്വം ഇരിക്കുന്നത് ഈശ്വരനിൽ തന്നെയായിരിക്കും, അതിന്റെ പൂർണ്ണതയിൽ എന്നാണ്. പിന്നെ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതിന്റെ പരിമിതികൾ അതുകൊണ്ടാവും. അടുത്ത് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഒരു ചോദ്യം. ആകാശത്തിനെങ്ങനെ ദേശകാല വസ്തു ഭരിച്ചു? ആകാശം എന്ന് പറയുന്നതും അദ്വൈത മതമനുസരിച്ച് എന്താണ്? ശബ്ദ തന്മാത്രയിൽ നിന്നും ഉണ്ടായതാണ്. ശബ്ദ സ്പർശ രൂപരസ തന്മാത്ര, അതായത് അദ്വൈത മതമനുസരിച്ച് അനാദിയായിരിക്കുന്ന മായാശക്തി, ആ ശക്തിയിൽ നിന്നും, ആ മായാശക്തി എന്ന് പറയുന്നത് ത്രിഗുണാത്മികയാണ്, സത്വരജസ്തമോ ഗുണങ്ങൾ. ആ മായാശക്തിയുടെ ഒരു പരിണാമം ഈ ആകാശം എന്ന് പറയുന്നു. അത് ശബ്ദ തന്മാത്രയാണ്, അതിന്റെ സൂക്ഷ്മമായ രൂപം ശബ്ദമാണ്. അതുകൊണ്ടാണ് ആകാശ ശബ്ദഗുണം എന്ന് പറയുന്നത്. അതിസൂക്ഷ്മമായ ശബ്ദത്തിന്റെ അതിസൂക്ഷ്മമായ സ്പന്ദനത്തിൽ നിന്നാണ് ഈ ആകാശം ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ അതും പരിണമിച്ചുണ്ടായതാണ്, മായാശക്തിയിൽ നിന്നും പരിണമിച്ചതാണ്, എന്ന് വെച്ചാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് എത്ര സൃഷ്ടിക്കപ്പെട്ടത്, എത്ര വലുതായാലും എത്ര വ്യാപകമായാലും അതിന് കാലദേശ വസ്തു പരിച്ഛേദങ്ങളുണ്ട് എന്നാണ്. കാരണം അത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, അതായത് പ്രളയകാലത്ത്, ആകാശത്തിലും പ്രളയം സംഭവിക്കുന്നതാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഈ ആകാശം എന്ന് വെച്ചാൽ അവകാശം, ഈ ഇടം പ്രളയകാലത്ത് ഇതിനും പ്രളയം സംഭവിക്കുന്നതാണ്. അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഉറക്കത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഉറക്കത്തിൽ ആകാശം ഉണ്ടാകും. ഉറക്കത്തിൽ നമുക്ക് ആകാശത്തിൽ ഉറങ്ങില്ലല്ലോ, ആകാശത്തിൽ ആരും ഉറങ്ങാറില്ല. ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉറക്കത്തിൽ ആകാശമില്ല. നമ്മുടെ ശരീരത്തെ തന്നെ അപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ആകാശം അതവിടെ ഇല്ല, ഉറങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉറക്കത്തിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതിന് സമാനമായി ഉണർന്നിരിക്കുന്നവരെ സംബന്ധിച്ചുണ്ട്, ഉറക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചു പോകണം. ഇതിന് തുല്യമായി ഈ കാണുന്ന ആകാശത്തിനും പ്രളയം സംഭവിക്കുന്നു കൽപ്പാന്തത്തിൽ. അത് കഴിഞ്ഞ് സൃഷ്ടിയിലേക്ക് വരുമ്പോൾ ആ മഹാപ്രളയത്തിൽ ഈ ആകാശം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ആ മായാശക്തി പരിണമിച്ചു. അവ്യാകൃതം എന്ന് വിളിക്കപ്പെടുന്ന ആ മായാശക്തി അത് മാത്രം ഉണ്ടായിരുന്നു. അത് പരിണമിച്ച് അതിൽ നിന്ന് അതിസൂക്ഷ്മമായി, ശബ്ദത്തിന്റെ അതിസൂക്ഷ്മ സ്പന്ദനമായി ആകാശം ഉണ്ടാകുന്നു. ആകാശത്തിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആകാശത്തിനും കാലദേശ വസ്തു പരിച്ഛേദമുണ്ട്. ആകാശത്തിന് സൃഷ്ടിയുണ്ടും ആകാശത്തിന് പ്രളയവും. പക്ഷെ ആകാശത്തിന്റെ വിലയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, ഏതുപോലെ ഉറക്കത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും അറിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ് നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആകാശത്തിന്റെ വിലയത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ജ്ഞാനം, പ്രജ്ഞാനം, വിജ്ഞാനം ഇവ തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്? ഇത് പല സന്ദർഭങ്ങളിലും പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ഈ മൂന്ന് ശബ്ദവും ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കാം, വിഭിന്ന അർത്ഥങ്ങളിലും പ്രയോഗിക്കാം. അധ്യാത്മശാസ്ത്രത്തിൽ, അതായത് സാധാരണ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൗകിക സംസ്കൃത ഭാഷയിൽ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില്പശാസ്ത്രങ്ങളിലും മറ്റുമുള്ള അറിവ്, സംഗീതം, കല ഇതിനൊക്കെയുള്ള അറിവിനെ വിജ്ഞാനം എന്ന് പറയും. അതുകൊണ്ടാണ് പല അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം അധ്യാത്മശാസ്ത്രത്തിൽ ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും ആവർത്തിച്ചു വരികയാണെങ്കിൽ, ഏതെങ്കിലും ഭാഗത്ത് ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷ ജ്ഞാനമെന്നും വിജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരോക്ഷ ജ്ഞാനമെന്നും അർത്ഥം കൊടുക്കുന്നു. ജ്ഞാനം, പരോക്ഷ ജ്ഞാനം, വിജ്ഞാനം, ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ ജിതേന്ദ്രിയ. ഗീതയിൽ അവിടെ ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്നിടത്ത് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ജ്ഞാനം പരോക്ഷ ജ്ഞാനം, വിജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ ജ്ഞാന വിജ്ഞാന ശബ്ദങ്ങൾ അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് അടുത്തു വരികയാണെങ്കിൽ അവിടെ ജ്ഞാന വിജ്ഞാന ശബ്ദങ്ങൾക്ക് പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം എന്ന് അർത്ഥം പറയുന്നു. സാക്ഷാത്കാരം, അപരോക്ഷ ജ്ഞാനത്തിനാണ് സാക്ഷാത്കാരം എന്നും പറയുന്നു. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രജ്ഞാനം എന്നുള്ളതിന് ജീവാത്മാവെന്ന് എടുക്കുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ആ ജീവാത്മാവ് പ്രജ്ഞാനം ബ്രഹ്മ പരമാത്മാവാണെന്നാണ് അവിടെ അർത്ഥം പറയുന്നത്. അപ്പൊ പ്രജ്ഞാന ശബ്ദത്തിന് ജീവാത്മാവെന്ന് അർത്ഥം. അതെല്ലാം സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലായി പോകണം. ഒരു വാക്കിന് നമ്മളൊരു അർത്ഥം പഠിച്ചിട്ട് ആ അർത്ഥം എല്ലായിടത്തും പ്രയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധമാവും. സന്ദർഭം അനുസരിച്ച് വാക്കുകളുടെ അർത്ഥം യോജിപ്പിക്കണം. അതുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം ഒരേ അർത്ഥത്തിനും ഭിന്ന അർത്ഥങ്ങളും പ്രയോഗിക്കാം, സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ജ്ഞാനം എന്ന് പറയുന്നതിന് ആത്മാവെന്ന് ചിലടത്ത് അർത്ഥം പറയും, ചിലടത്ത് ആത്മസാക്ഷാത്കാരം എന്നർത്ഥം പറയും, ചിലടത്ത് ത്രിപുടി ജ്ഞാനം അങ്ങനെ അർത്ഥം പറയും. അതായത് നമ്മൾ ഇപ്പോ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന അറിവ്, ഇതിനാണ് ത്രിപുടി ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനമായിട്ട് അർത്ഥം പറയും. പുസ്തകത്തെക്കുറിച്ച് മേശയെക്കുറിച്ചൊക്കെയുള്ള അറിവ് അത് ജ്ഞാനമാണ്. അസം ആത്മസ്വരൂപമായിരിക്കുന്നത് ജ്ഞാനമാണ്. അപ്പൊ അതെങ്ങനെ നമ്മൾ മനസ്സിലാകും? ആ പ്രകരണം, ആ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഏത് വിഷയത്തെക്കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് അതനുസരിച്ച് മനസ്സിലാക്കണം. അടുത്ത് ചോദിച്ചിരിക്കുന്ന, ആജന്മ മുക്തനായ ശുകന് വ്യാസനിൽ നിന്ന് ബ്രഹ്മജ്ഞാന ഉപദേശം ലഭിച്ചിട്ടും സംശയം തീർന്നില്ല എന്ന കഥയിൽ കഴമ്പുണ്ടോ എന്നാണ്. എല്ലാ കഥകളും ഏകദേശം ഒരുപോലെ, അത് കുറച്ചെല്ലാം കഴമ്പ് കാണും, കുറച്ചൊക്കെ അതിശയോക്തികൾ കാണും, കുറച്ചതിൽ ഒരു സാരോപദേശം ഉണ്ടായിരിക്കും. അപ്പോ ഈ ജ്ഞാനികൾ ഉപദേശം തേടുന്നതായി പലയിടത്തും കാണുന്നുണ്ട്. ശുഖബ്രഹ്മർഷിയുടെ മാത്രമല്ല, പലരെ കുറിച്ചും പറയുമ്പോൾ അത് വരുന്നുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യസിച്ചു എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ മനുഷ്യനായി അവതരിച്ചിട്ടുകൂടി ഗുരുവിന്റെ അടുത്ത് പോയി വിദ്യ സ്വീകരിച്ചു എന്ന് പറയുന്നു. അത് എല്ലാവരെ കുറിച്ചും, മിക്കവാറും എല്ലാവരെ കുറിച്ചും ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇവിടെ പറയുന്ന സമാധാനം, ഒന്ന് ഇതാണ്, ലോകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ അവർക്ക് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഈ ഗുരുശിഷ്യ പാരമ്പര്യത്തെ അവരും അംഗീകരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ വന്ന് മനുഷ്യനായി ജനിക്കുമ്പോൾ ആ മാനുഷിക നിയമങ്ങളെയൊക്കെ പരിപാലിക്കണമല്ലോ. ദിവ്യ പുരുഷന്മാരായാലും അവരും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചെയ്യുന്നു. മനുഷ്യനായി ജനിച്ചതുകൊണ്ടും മനുഷ്യന് ഇപ്പൊ താനങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരും തന്നെ മാതൃകയാക്കുന്നവരും ഈ വിദ്യാ പാരമ്പര്യത്തെയും ഗുരുശിഷ്യ ബന്ധത്തെയും ഒക്കെ നിഷേധിച്ചാലോ? അങ്ങനെ നിഷേധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവർ മറ്റുള്ളവർക്കൊരു ഗുണപാഠം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നു എന്നാണ്. ശുഖബ്രഹ്മർഷിയുടെ കാര്യം പറയുന്നു അത് തന്നെയാണ്. ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്നു, ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്ന ആള് അത് പൂർണ്ണജ്ഞാനിയായിരുന്നു. അപേത കൃത്യം, വ്യാസൻ തന്നെ പറയുന്ന എന്താണോ, സർവകൃത്യങ്ങളും ഉപേക്ഷിച്ചവനാണ്. എം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം എന്ന് പറയുന്നു. ഭാഗവതത്തിലെ പ്രസിദ്ധമായ ശ്ലോകമാണ്, എം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേരി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനി ആനതോസ്മി എന്ന് പറയുന്നു. ചുരുക്കത്തിൽ എന്താണ്, ജ്ഞാനി എന്നാണ് ആ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനിയായിരുന്നു, എന്നാലും ഗുരുവിന്റെ അടുത്ത് പോകുന്നു, വീണ്ടും വിദ്യ സ്വീകരിക്കുന്നു. അപ്പോ ആ ഉപദേശ രീതി, ഗുരുവിന്റെ അടുത്ത് പോകുന്നതും അവിടെ ചെന്ന് ഉപദേശം കേൾക്കുന്നതും അദ്ദേഹം സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ്, ഇതുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്ദേഹം ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നത് ഒരിക്കലും അജ്ഞനായിട്ടല്ല. അവിടെ ചെല്ലുമ്പോൾ ഗുരു അദ്ദേഹത്തിന് നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? താൻ ഉപദേശം കൊടുത്ത ഇയാൾ ജ്ഞാനിയായി എന്നല്ല ഗുരു പറയുന്നത്, ഇദ്ദേഹം വിജ്ഞൻ തന്നെയാണ് എന്നാ പറയുന്നത്. ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ്, ഇനി ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കാനില്ല എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം. അല്ല, എന്റെ അടുത്ത് വന്നപ്പോ ഇദ്ദേഹം അജ്ഞനായിരുന്നു എന്നല്ല ജനകൻ പറയുന്നു. ജനകന്റെ പരീക്ഷണവും അത് കഴിഞ്ഞ് ഉള്ള ഉപദേശവും കഴിയുമ്പോൾ ജനകൻ എന്താണ് പറയുന്നത്? ദേവി ഭാഗവതത്തിലും മറ്റു ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെയും പറയുന്നുണ്ട്. ശിവന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ്, എന്നാലും ഒരു മര്യാദയ്ക്ക്, ലോക മര്യാദ അനുസരിച്ച് പിതാവ് തന്റെ അടുത്ത് പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ എന്നാണ്. അപ്പൊ ജ്ഞാനികൾ അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും ഒരു ലോക മര്യാദയെ പാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഗുരുവിനെ സമീപിക്കുന്നതല്ല. കാരണം ആ കാര്യം ഗുരു തന്നെ പറയുന്നുണ്ട്. ശിവൻ ആരാണെന്ന് പിന്നീട് ജനകൻ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം ജ്ഞാനി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ ജ്ഞാനത്തിന്റെ നിലയിൽ വ്യാസനേക്കാളും ശ്രേഷ്ഠനായിട്ടാണ് ഭാഗവതത്തിനും മറ്റ് ശിവനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കൾ, ആ ജന്മ സിദ്ധന്മാര് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതും ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നിടത്തും പറയുന്നുണ്ട്. അങ്ങനെ ഗുരുകുലത്തിൽ പോയതും വിദ്യ അഭ്യസിച്ചതും ഒക്കെ എന്താണ്? സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഇനി അറിയാനായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ലോകമര്യാദയെ താനും പാലിച്ചേക്കാം, മനുഷ്യനായി ജനിച്ചു പോയല്ലോ. അതിനു വേണ്ടിയിട്ട് ഗുരുകുലത്തിൽ പോയി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, 41 ദിവസം കൊണ്ട് വിദ്യയെല്ലാം സ്വീകരിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. എല്ലാ വിദ്യയും മനസ്സിലാക്കി. അതുകൊണ്ട് ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്യ പിന്നെ ആർജിക്കേണ്ട ജോലി അവർക്കില്ല. ആർജിതമായ വിദ്യ പിന്നെ വിതരണം ചെയ്യുന്ന ജോലി അവർക്കുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നതേ ഉള്ളൂ. അതാണ് ശുഖബ്രഹ്മർഷി ഭാഗവതം ഉപദേശിച്ചത്. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വ ധീരോ നശോചതി. വിവേകിയായിട്ടുള്ളവൻ ദുഃഖിക്കുന്നില്ല ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് എന്നാണ്. അത് താനാണെന്നറിഞ്ഞിട്ട് എന്നർത്ഥം. അപ്രാണോ ശമന ശുഭ്രഹ, മുണ്ടകോപനിഷത്തിൽ പറയുന്നു, പ്രാണരഹിതനാണ് ആത്മാവ്, അതിൽ വാസ്തവത്തിൽ പ്രാണനില്ല. അമനാഹ, മനസ്സില്ല. ശുഭ്ര, ശുദ്ധനാണ്. പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളും ഒന്നുമില്ലാത്ത പരിശുദ്ധനാണ് ആത്മാവ് എന്ന് പറയുന്നു. അതാണ് താനെന്ന് ഓരോരുത്തരെയും ശ്രുതി ബോധിപ്പിക്കുകയാണ്. അസംഗോ ഹ്യയം പുരുഷ പറയുന്നു, ഇതെല്ലാം ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തനിക്ക് ശരീരമുണ്ട്, തനിക്ക് പ്രാണൻ ഉണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട് എന്നെല്ലാം ധരിക്കുന്നുണ്ടെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അസംഗ, ഇത് നിന്നെല്ലാം അസംഗനാണ്, ഇതിനോടൊന്നും സംബന്ധമില്ലാത്തവനാണ് അയം പുരുഷ ഈ ആത്മാവ് എന്ന് പറയും. അതും പറയുന്നതിനു വേണ്ടി തന്റെ അനുഭവം അങ്ങനെയല്ല, ഇതെല്ലാം തനിക്കുണ്ടെന്നാണ്. അസംഗൻ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അസംഗനായിരിക്കുന്ന ആത്മാവാണ് എന്ന് പറയും. പുരുഷ ആത്മാവ് ഇത്യാദി ശ്രുതിഭ്യ എന്ന് തുടങ്ങിയ ശ്രുതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ് മോക്ഷം എന്ന് പറയുന്നതിന്റെ സ്വരൂപമാണെന്നാണ്. അപ്പൊ അത് വരുമ്പോ സാധാരണ ഭക്തന്മാർക്ക് സഹിക്കത്തില്ല. കാരണം മോക്ഷം ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പൊ താൻ ഇനി ഈശ്വരനെ പ്രാപിച്ച് സായുജ്യം നേടി മോക്ഷമൊന്നും നേടേണ്ട കാര്യമില്ല. കാരണം അത് മോക്ഷം സ്വഭാവമെന്നാണ് പറയുന്നത്, തന്റെ തന്നെ സ്വരൂപം എന്നാണ്. ആരാണോ മോക്ഷത്തിനെ ആഗ്രഹിക്കുന്നത്, മുമുക്ഷുവായിരിക്കുന്നത്, അവന്റെ തന്നെ സ്വരൂപമാണ് മോക്ഷം എന്നാണ് പറയുന്നത്. മോക്ഷുവിന്റെ തന്നെ സ്വരൂപമാണെന്നാണ്. അപ്പൊ പിന്നെ ഭക്തൻ എന്ത് ചെയ്യും? ഭക്തന് ഭജിക്കാൻ ഒരു ഭഗവാൻ വേണം. ആ ഭഗവാൻ അന്യനായിരുന്നാലല്ലേ തനിക്ക് ഭജിക്കാൻ പറ്റൂ, ഭക്തി വരും. ഭക്തന് ഇത് സഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ അത് എന്താണ്? വിവേകമില്ലാത്ത ഭക്തൻ. വിവേകിയായ ഭക്തന് കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്താണ്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ഭഗവത്ഗീതയിലാണ്, സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. അപ്പൊ ഭക്തൻ ആദ്യം എന്ത് ചെയ്യണം? ബ്രഹ്മഭൂത, ബ്രഹ്മഭൂതനാകണമെന്നാണ്. ദേവോ ഭൂത്വ ദേവം യജയേത്. ആദ്യം ദേവനാകണം, പിന്നെ വേണം ദേവനെ യജിക്കാൻ എന്നാണ്. ദേവനായിട്ട് വേണം, ഈശ്വരനായിട്ട് വേണം പിന്നെ ഈശ്വരനെ ഭജിക്കാൻ എന്നാണ്. അതാണ് ഇവിടെ ഗീതയിലും പറയുന്നത്. എന്താണ് ശരിയായ ഭക്തി വേണമെങ്കിൽ ആദ്യം എന്താവണം? ബ്രഹ്മഭൂത, ബ്രഹ്മ ആയിത്തീരണം ആര്? ഭക്തൻ ഈശ്വരനായി തീരണമെന്നാണ്. താൻ ഈശ്വരനാണെന്നുള്ള ബോധം വേണം, എന്നാലേ അവന് ശരിയായ ഭക്തി വരത്തുള്ളൂ. ഈശ്വരൻ അന്യനാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഭക്തി എന്താണ്? അത് ഗുണഭക്തിയാണ്. ഇവിടെ പറയും പരാം, പരമമായ ഭക്തി, പരാഭക്തി എന്ന് പറയുന്ന ഉണ്ടാവുന്ന എപ്പോഴാണ്? ബ്രഹ്മഭൂത, ബ്രഹ്മഭൂതനായി തീരണം എന്നാണ്. ഇത് ഗീതയിൽ പറയുന്നതാണ്, ഭക്തിയെ കുറിച്ച് പറയും. പ്രസന്നാത്മാ, അങ്ങനെയുള്ളവന്റെ അന്ധകരണം പ്രസന്നമാകുന്നു എന്ന് വെച്ചാൽ അവിടെ പിന്നെ അവന് ഭക്തി, അതിനെ കുറിച്ച് സംശയങ്ങളൊന്നുമില്ല. ഈശ്വരനെ കുറിച്ച് സംശയമൊന്നുമില്ല, സംശയങ്ങളെല്ലാം തീരുന്നു. അവൻ ബ്രഹ്മഭൂതനായി തീർന്നു, അവനത് അറിയുന്നു. അതുവരെ അവൻ ജീവനായിരുന്നു. ബ്രഹ്മഭൂതനായി തീരുവാന്ന് വെച്ചാൽ ബ്രഹ്മമായി ഭവിക്കുക. ഇതുവരെ താൻ ജീവനായിരുന്നു, അന്യനായിരുന്നു ഭഗവാനിൽ നിന്നും. ഇവിടെ ഭഗവത് സ്വരൂപം തന്നെയായി. ആണ് ബ്രഹ്മഭൂത പ്രസന്നാത്മാ എന്ന ശോചതി നകാംക്ഷതി. അവന് പിന്നെ ശോകമില്ല, കാംക്ഷയില്ല, ആഗ്രഹമില്ല, ദുഃഖമില്ല. അവൻ അങ്ങനെയുള്ളവനെ അത് പറ്റത്തുള്ളൂ. ശോകവും കാംക്ഷയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സിൽ ഭക്തി വരത്തില്ല. പറയുമല്ലോ, കാമമുള്ളിടത്ത് രാമനില്ല എന്ന് പറയും. ശോകമോഹങ്ങളുള്ള മനസ്സിലെങ്ങനെയാ ഭക്തി വരുന്നത്? വരത്തില്ല. ആ ശോകമോഹങ്ങൾ പോകണമെങ്കിൽ എന്ത് വേണം? താൻ ഭഗവത് സ്വരൂപമാണെന്ന് ധരിച്ചാലേ പറ്റൂ. അതാണ് ബ്രഹ്മഭൂത. അതായിട്ട് പ്രസന്നാത്മാ, മനസ്സ് പ്രസന്നമാകത്തുള്ളൂ. അല്ലാത്തവന് മനസ്സ് പ്രസന്നമാകത്തില്ല. അവന് രാഗദ്വേഷങ്ങളെല്ലാം ഉണ്ടാവും. തുച്ഛമായ നിസാരമായ കാര്യങ്ങളിൽ തന്നെ അവൻ ക്ഷുഭിതനാവും. ബ്രഹ്മം എല്ലാം ബ്രഹ്മമാണെന്ന് നമ്മൾ ബ്രഹ്മസൂത്രത്തിലൂടെ അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ സാമ്പാറിൽ ശകലം ഉപ്പ് പറഞ്ഞാൽ ഉടൻ തീരും ബ്രഹ്മം, ക്ഷുഭിതനാവും. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് ആൾ തെറ്റിപ്പോകും. അപ്പം വെറും ലൗകികനാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രഹ്മബോധം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ എന്ത് വരുന്നു? ഉന്ന ശോചത്തിന് കാംക്ഷതി എന്ന് പറയുന്ന അവസ്ഥ മനസ്സിനുണ്ടാകത്തില്ല. അവിവേകിയ ലൗകികനേക്കാളും കഷ്ടമായി പോകും. അത് അവിടെ പറയുന്ന എന്താണ്? ഉന്ന ശോചത്തിന് കാംക്ഷതി എന്ന് പറയുന്ന അവസ്ഥയിലെത്തണമെങ്കിൽ എന്ത് വേണം? ആ ബ്രഹ്മഭൂതനായി തീരണം. സമസർവേഷു ഭൂതേഷു അടുത്തു പറയുന്നു, സർവപ്രാണികളിലും സമബുദ്ധിയുള്ളവനായിരിക്കുന്നു. സർവപ്രാണികളിലും സമബുദ്ധിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്നർത്ഥം ഉണ്ടാകും. ഒരിക്കലുമില്ല, അങ്ങനെ സാധ്യവുമല്ല. സമൂഹ ബന്ധത്തിൽ, സമൂഹ വ്യവസ്ഥയിൽ ഓരോ മനുഷ്യനും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനമനുസരിച്ച് മനുഷ്യന് വിവരിക്കാൻ പറ്റും. പിന്നെന്താണ്? സമസർവേഷു ഭൂതേഷു, സർവപ്രാണികളിലും സമബുദ്ധി, ഈശ്വരബോധം. അതാണ് സർവപ്രാണികളിലും. ഭൂതം എന്ന് വെച്ചാൽ പ്രാണികൾ, ജീവന്മാര്. സർവപ്രാണികളിലും ഈശ്വരബുദ്ധി, അതാണ്. താൻ മാത്രമല്ല ഈശ്വരൻ, മറ്റുള്ളവർ ഈശ്വരനാണ്. അങ്ങനെ വന്നാലും കുഴപ്പമാണ്. താൻ ഈശ്വരൻ, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണെന്ന് വിചാരിച്ചാൽ അതും കുഴപ്പമാണ്. താൻ മാത്രം ഈശ്വരൻ, ബാക്കിയുള്ളവരൊന്നും അതല്ല എന്ന് വിചാരിച്ചാൽ അതൊരു അഹന്തയാണ്. അങ്ങനെയല്ല, എല്ലാവരും ഈശ്വരന്മാരാണ്. ജ്ഞാനിയും വിജ്ഞാനിയും അജ്ഞനും പണ്ഡിതനും പാമരനും എല്ലാവരും ഈശ്വരനാണ്.